السلام عليكم. سهودر مارے قرآن سنت تو سوسائٹی ارے ایک دن پڑھنا مہمان ഈ ക്യാമ്പിൽ ഏത് വിഷയം സംസാരിക്കണമെന്നൊന്നും നോട്ടീസിലില്ലാത്തതുകൊണ്ട് എല്ലാ വിഷയവും കൂടെ കൂട്ടിക്കാലത്തെ അങ്ങ് പറയാം. ആദ്യം ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ആളുകൾ നമ്മൾ ഖുർആൻ ആദ്യം നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചിട്ടാണ് പിന്നെ മറ്റുള്ളവർ പഠിക്കണം. ഇപ്പൊ നമുക്കൊരു സ്വഭാവം കേൾക്കുന്നതും കേട്ടോട്ടെ പഠിക്കുന്നതും പഠിച്ചോട്ടെ നമ്മളങ്ങോട്ട് പ്രക്ഷേപണം ചെയ്യാം. ഇങ്ങനെ ഒരു രീതി നമ്മുടെ സംഘടനയ്ക്ക് എങ്ങനെയോ വന്നു വിട്ടതുകൊണ്ട് ഈ നമ്മുടെ പ്രചരണ രീതിയിലൊക്കെ വളരെയധികം വൈകല്യങ്ങളുണ്ട്. ഈ മൈക്കിന്റെ ശബ്ദം പുറത്തേക്ക് വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് വയ്ക്കുക. നമ്മളറിയേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ആ ഒരു രീതി നമ്മുടെ സംഘടനയുടെ മുന്നോട്ട് അല്ല അത് പിന്നോട്ട് പിടിച്ചു വരികയുള്ളൂ. ഖുർആൻ എന്ന് പറയുന്ന ഈ സാധനം അത് തേനിന്റെ മാതിരിയാണ്. തേനിരിക്കുന്ന സ്ഥലത്തേക്ക് ഉറുമ്പ് വരും. ഉറുമ്പിരിക്കുന്ന സ്ഥലത്തേക്ക് തേൻ പോകുക എന്നുള്ളത് ഈ ലോകത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അതൊരു പഞ്ചസാര എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഈത്തെ ഉറുമ്പൊക്കെ വരിക എന്നല്ലാതെ ഈത്തയെ തെരഞ്ഞിട്ട് പഞ്ചസാര പോവുക എന്ന് പറയുന്നതും സംഭവ്യമല്ല. ഖുർആൻ പറയുന്നത് രഹസ്യമായി പറയുന്നത് കേൾക്കാൻ പോലും ഖുർആനിന്റെ ശത്രുക്കൾ ഈ ഖുർആൻ പറയുന്നതിന്റെ ചുറ്റും വന്നുകൂടിയിരുന്നു എന്നുള്ളതാണ് സത്യം. ആ കൂടിയവരെ ശത്രുക്കൾ ആക്രമിക്കുമായിരുന്നെങ്കിൽ ഈ ആക്രമിക്കുന്ന ശത്രുക്കൾ പോലും ഈ ഖുർആന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് ഇത് ആരും കാണാതെ പോയി ഇത് കേൾക്കാൻ വരുന്നൊരു സമ്പ്രദായം ഉണ്ടായി. അത് ഖുർആന്റെ ഒരു മഹത്വമാണ്. ഇതിപ്പോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണ്ടൊരാളെ ഈ ഭൂസരി മാം എന്ന് പറഞ്ഞിട്ടൊരു ആളൊരു ബുർദ ബുർദ എന്ന് പറഞ്ഞിട്ട് ഈ വയന്ന് പറയുമ്പോഴൊക്കെ മൂലായി ചൊല്ലിയിട്ട് ആമീന്ത തക്കുരിച്ചി എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്ന ഒരു പദ്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ബുർദ എന്നാണ് അതിന് പറയാ. ബുർഗുദ എന്നാണ് പോലെ അതിന്റെ ശരിയായ രൂപം, അതായത് രോഗം ശിഫയാക്കുന്ന സാധനം. ഭൂസരി എന്ന് പറയുന്ന ഒരാളാണ് അത് എഴുതിയത്. അയാൾക്ക് എന്തോ രോഗം ബാധിച്ച് വാദം പിടിച്ച് കിടന്ന അവസരത്തിൽ ഇയാള് മരുന്ന് കഴിക്കാൻ കഴിക്കാതെ നബിയെ പറ്റി ഒരു സ്തുതി കീർത്തനം മദഹ് പാടി അവസാനം പാടി കഴിഞ്ഞപ്പോ ഇയാളെ രോഗം സുഖമായി എന്നാണ് പറയുന്നത്. വെളിയങ്കോട്ട ഉമ്മർകാളി പോയി പിന്നെ ഇവിടെ മദീനത്ത് പോയി നബിയുടെ റൗളം നടത്തി എന്നിട്ട് ഒരു പാട്ട് പാടി. ആ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്ക് ആർക്കും തുറന്നു കൊടുക്കാത്ത റൗള തനിയായിട്ട് തുറന്നു നടന്നു. ഈ തരത്തിലുള്ള എന്തോ ഒരു പ്രചരണമാണിതും. ഏതായാലും ഈ ബുർദ എന്ന് പറയുന്ന സാധനം വളരെ സാഹിത്യത്തിൽ, അറബി സാഹിത്യത്തിൽ വളരെ ഉയരം നിൽക്കുന്ന ഒരു സാധനമാണ്. വളരെ അധികം ഭാവന സമ്പന്നമായ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു കവിത. ഈ കവിതയിൽ ഇയാള് ഇങ്ങോട്ട് മലയെ നബി ഇങ്ങോട്ട് വിളിച്ചപ്പോ മല ഇങ്ങോട്ട് വന്നു എന്നാണ് റാവതത്തുൽ ജിബാലിഷും മിന്ദഹത്തിൻ അല്ലി പറയമാശമീ. എന്നിട്ട് മല വന്നിട്ട് നബിയോട് പറഞ്ഞ് ഞങ്ങൾ സ്വർണമായി തന്നേക്കാം. ഈ മല പറയണം, മല ഞാൻ സ്വർണ്ണ ഞങ്ങളെക്കൂടെ സ്വർണ്ണമാക്കി തേക്കോളാം, നിങ്ങൾ ഇഷ്ടമുള്ള സ്വർണം ഇന്ന് എടുത്തോളൂന്ന് ഈ മല നബിയോട് വന്ന് പറഞ്ഞു അത്രയും. അപ്പം നബി അത് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു വിട്ടുന്നതാണ്. ഇതിന് ശത്രുക്കൾ വിമർശിക്കാറുണ്ട്. മുഹമ്മദ് മല വിളിച്ചപ്പം മല ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല, പിന്നെ മുഹമ്മദിന്റെ അടുത്തേക്ക് മല വന്നില്ലെങ്കിൽ മലന്റെ അടുത്തേക്ക് മുഹമ്മദ് പോയിട്ടുണ്ടാവും. ഇയാൾ ഈ വീട്ടിത്തരം പറഞ്ഞു വെച്ചതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ വിമർശിക്കാൻ കാരണമായത്. ഇതുപോലെ ഖുർആന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നില്ലെങ്കിൽ ഖുർആൻ ആളുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നുള്ള ഒരു നില ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്ക് പറ്റിയതല്ല. തന്നെയല്ല, ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്നത് ഇവിടുത്തുള്ള മറ്റുള്ള എല്ലാ സംഘടനകളെക്കാളും ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സംഘടനയാണ്. അങ്ങനെ വെപ്പല്ല, സംഘടനയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഖുർആനാണ്. ഈ ഖുർആന്റെ മീതെ വേറൊരു സാധനവും ഇല്ല എന്ന് നമ്മളെല്ലാം ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നതാണ്. പക്ഷെ നമ്മളാണ് ഈ ഖുർആനെ പൊട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ. അതുകൊണ്ട് ആ നിലവാരത്തിനനുസരിച്ച് ഈ ഖുർആന്റെ പ്രകരണം നടത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. വെറും ഇങ്ങനെ അങ്ങാടിയിലിട്ട് വലിച്ചഴക്കുന്ന ഒരു രീതി, ആർക്കും വേണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് അങ്ങോട്ട് ആക്കിത്തരുമെന്ന് പറയുന്ന ഒരു രീതി, ഈ രീതി നമ്മുടെ സംഘടനയെ പറ്റിയുള്ള അഭിപ്രായം ജനങ്ങളിൽ നല്ലതല്ലാതാക്കി തീർക്കാൻ കാരണമായി തീരും. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇവിടെ ഖുർആൻ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ കുറ്റമല്ല. താൽപ്പര്യമുള്ള ഒരു കാര്യം എവിടെയെങ്കിലും നടക്കുന്നു എന്ന് കേട്ടാൽ തൽപരരായ ആളുകൾ അവിടെ ഓടിക്കൂടും എന്നുള്ളത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സത്യമാണ്. അത് നമ്മൾ എതിർക്കുന്ന കാര്യമായിരിക്കും, നമുക്ക് പറ്റാത്ത കാര്യമായിരിക്കും. ഒരു രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, രാഷ്ട്രീയ പറയുന്നിടത്ത് ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് ഇവിടുത്തെ കാളിയായി വന്നെന്ന് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ നഖശിഖാന്തം എതിർക്കുന്ന മനുഷ്യർ പോലും അയാൾ പറയുന്നത് കേൾക്കാൻ പോകും. അതെന്തുകൊണ്ടാണ്? അയാളുടെ പാർട്ടിയിലുള്ള ആളുകൾ മാത്രമല്ല അത് കേൾക്കാൻ പോകുന്നത്, മറിച്ച് വമ്പിച്ച ജനാവലി അവിടെ കൂടും. അതെന്തുകൊണ്ടാണ് കൂടുന്നത്? ഇയാളോട് അനുകൂലമാവുള്ളതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അയാൾ പറയുന്നത് കേൾക്കാനുള്ള താൽപ്പര്യം ആണ്. ഇതുപോലെ താൽപര്യമുള്ള കാര്യങ്ങൾ നമ്മൾ എതിർക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്, എതിരാളികളാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ വരില്ല എന്ന് പറയുന്ന നമ്മുടെ ന്യായമില്ലേ, അത് തെറ്റാണ്. അത് വരാത്തതിന്റെ കാരണം മറ്റു പലതുമായിരിക്കും. അവരെ ഒന്നുകിൽ ആകർഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതാണ് ഒരു സത്യം. പൊതുജനത്തെ ആകർഷിക്കാൻ കഴിയുന്നതിന് കുറെ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ പ്രയോഗിക്കുമ്പോഴേ ആളുകൾ അവിടേക്ക് വരികയുള്ളൂ. അതിന് മനഃശാസ്ത്രപരമായ ചില രീതികളുണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ വിവാഹത്തിന്റെ ചില ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് മറ്റുള്ളവരൊന്നും വരുന്നില്ല, അവരൊക്കെ അത്രക്കളാണ്, അവരവിടെ നിന്ന് കേട്ടോട്ടെ എന്ത് കേൾക്കുന്നു, എവിടെ നിന്നിട്ട് കേൾക്കുന്നു. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ശ്രദ്ധയോടുകൂടി കേട്ടെങ്കിൽ മനസ്സിന് മാത്രമേ അത് മനസ്സിൽ അത് പതിയുള്ളൂ.
ഒരു അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ കുട്ടികളൊക്കെ പുറത്തു പോയി നോട്ടെ, ഇയാൾ പറയുന്നത് അവിടെ നിന്നാണ് കേട്ടോട്ടെ എന്ന് പറഞ്ഞാൽ അവരൊന്നും പഠിക്കൂല. അതുപോലെ ഒരു സ്റ്റഡി ക്ലാസ് എന്ന് പറഞ്ഞാല് അവിടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, അവിടെ ആളുകളെ വരുത്തണം. വരുത്താനുള്ള ഒരുപാട് മാർഗമുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ വരുത്താനുള്ള മാർഗം പഠിക്കുന്ന സ്ഥലമല്ല ഇത്. അതുകൊണ്ട് നമ്മുടെ ഈ മഹമ്മദ് മലയെ വിളിച്ചിട്ട് മഹമ്മദിന്റെ അടുത്തേക്ക് മല വന്നില്ലെങ്കിൽ മഹമ്മദ് മലയിടത്തേക്ക് പോകുമെന്നുള്ള ഈ രീതി നമ്മൾ മാറ്റിയേ മതിയാവും. ഖുർആൻ പ്രചരിപ്പിക്കണമെങ്കിൽ ഖുർആനാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാല് ശത്രുക്കളും മിത്രങ്ങളും എല്ലാം വരണം, എല്ലാരും അത് കേൾക്കാൻ വേണം. അവരൊക്കെ നമ്മളെ അനുകൂലിച്ചുകൊള്ളണമെന്ന് നമുക്ക് നിർബന്ധമില്ല, നമ്മൾ പറയുന്നതൊക്കെ അംഗീകരിച്ചുകൊള്ളണമെന്നും നിർബന്ധമില്ല. ഖുർആൻ സുന്നത്തിനനുസരിച്ചാണ് ആൾക്കാരാണെന്നും നമുക്ക് നിർബന്ധമില്ല. അവരൊന്നും ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല, അതിന് ആരും വിചാരിക്കാൻ വേണ്ട, വെറുതെ തോന്നുകയാണത്. നമ്മുടെ ജേഗനൂർ മൗലി നിങ്ങൾക്കൊക്കെ അറിയാലോ, അദ്ദേഹത്തെ നഖശിഖാന്തം എതിർക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അതേസമയത്ത് ജേഗനൂർ മൗലി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാലോ വരും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അയാൾ നമ്മളെ ശത്രുവാണ്, അയാൾ പറയുന്നത് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പോയത് കണ്ടിട്ടുണ്ടോ? എല്ലാ ശത്രുക്കളും വരുന്നു, എതിരാളികളും വന്നിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗിക്കാൻ. എന്തുകൊണ്ടാണത്? അത് ഇയാൾ ഖുർആനെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കണമെന്ന് വെച്ചിട്ടാണ് ഈ വരുന്നത്. അതൊരു ആകർഷണം. അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഒരു ഖുർആനിന്റെ കാര്യം പറയുമ്പോൾ, നമ്മളെ സൊസൈറ്റിയുടെ പ്രശ്നമല്ല, ഖുർആനിന്റെ കാര്യം പറയുമ്പോൾ ആ ഖുർആൻ മറ്റുള്ള എല്ലാത്തിനേക്കാളും ഉന്നതമായതുകൊണ്ടും ആ ഉന്നതമായ ഖുർആൻ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടും നമ്മൾ പറയുന്നിടത്തിലേക്ക് ആളുകൾ വന്നേ മതിയാവും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശീലയിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നാണ്. അത് പുനഃപരിശോധിക്കണം എന്താ കുഴപ്പമെന്നുള്ളത്. എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, വെറുതെ പഴയ വല്ലവാരി വയത് പറഞ്ഞവാരി അങ്ങാടി ചെന്നിട്ട് ആളുകൾക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങൾ. പന്തിക്ക അല കതിരി ബഹുമിന്നാത്ത് എൽമക്ക ലാ തെരിയാലു മിഥുലി തഹക്കീറ എന്നൊരു കവി എഴുതിയതാണ്. അതായത് മനുഷ്യന് മനസ്സിലാകുന്നതാണ് പറഞ്ഞു കൊടുക്കുക, എന്നല്ലാതെ കുരുടൻ വഴിയിട്ട് കുത്തുന്ന വാരി കണ്ടവിടത്തെല്ലാം കുത്തി കുത്തി കുത്തിക്കൊണ്ട് നടക്കുന്ന ഒരേർപ്പാടല്ല ഈ മനുഷ്യനെ വിവരം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഖുർആൻ പറഞ്ഞു കൊടുക്കാന്നുള്ളത്, ഖുർആൻ ഒരു കാര്യം നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലായിരിക്കണം. മനസ്സിലാവാത്ത കാര്യമാണെങ്കിലോ ഉണ്ടരുത്. മുമ്പിലിരിക്കുന്ന ജനം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പറയാവും. മുമ്പിൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുറെ കുട്ടികളെ കൊണ്ട് വീഴ്ത്തിയിട്ട് വലിയ സയൻസ് അങ്ങോട്ട് പറഞ്ഞാലായിരിക്കും അവന്റെ സ്ഥിതി. അതൊന്നും മനസ്സിലാവില്ല. അതേസമയത്ത് ഉന്നതന്മാരായ ആൾക്കാർ ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഒന്നാം ക്ലാസ്സിലെ വർത്തമാനം പറഞ്ഞാലോ, അതും അവിടെ പ്രായോഗികമല്ല. ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ ഈ ജനങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എവിടെ വെച്ചിട്ടാണ് അവർ പഠിക്കാന്ന് വെച്ചാൽ, എങ്ങനെ പറഞ്ഞതാണ് അവർക്ക് മനസ്സിലാകാന്ന് വെച്ചാൽ, എങ്ങനെ പറഞ്ഞാൽ അവരെ ഉള്ളിൽ തട്ടിയിരിക്കാന്ന് വെച്ചാൽ, ആ രീതിയിലുള്ള ഒരു പ്രചരണ രീതിയെ നാം സ്വീകരിക്കാൻ പാടുള്ളൂ. നമ്മുടെ ഇന്നത്തെ രീതി അതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സദസ് ഇങ്ങനെ ശുഷ്കിച്ചതും എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രചരണമൊന്നുമില്ല. അത് ഖുറാഖുന്നത് സൊസൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ പറയാം അത് ജയകനൂരിന്റെ ഒരു കുന്താണ്. ഖുറാൻ എന്ന് പറഞ്ഞാൽ ജയകനൂരിന്റെതാണ്. ജയകനൂർ കൊണ്ടുവന്ന ഖുറാൻ എന്ന് പറഞ്ഞ സാധനം അത് അങ്ങനെ ഒരു ധാരണ ജനങ്ങളിൽ വരുന്നുകൊണ്ട് ആ ധാരണ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഈ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ ഈ പ്രചരണത്തിന് ഫലമുണ്ടാവുള്ളൂ. അതുകൊണ്ട് മേലിലെങ്കിലും ഇതിന്റെ പ്രവർത്തകന്മാരായ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കണം. ഖുർആൻ എന്താ ഖുർആൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ കയ്യിലുള്ള മുസാഫാണ് ഖുർആൻ. മക്കയിലെ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ്, ആ മുഹമ്മദ് ജനത്തിനോട് പറഞ്ഞ സാധനമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ അബ്ദുള്ളയുടെ സാധാരണക്കാരനായ ഒരു പുത്രൻ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നത് വരെ വെറും സാധാരണക്കാരൻ, വെറും മനുഷ്യൻ, യാതൊരു പ്രത്യേകതയില്ലാത്ത ഒരു അത്ഭുത സിദ്ധിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു അത്ഭുത സിദ്ധിയും കാണിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരേ ഒരു അത്ഭുതം ഇതാണ് ഖുർആൻ. ഇന്നമാര ഭക്ഷണം ഇതിലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെ. ഒരു മനുഷ്യൻ എന്ന് പറയാൻ നാക്കും മൂക്കൊക്കെ ഉള്ള ഒരു മനുഷ്യൻ, സാധാരണത്തെ ഒരു മനുഷ്യൻ. ഇന്നമാര ഭക്ഷണം ഇതിലുക്കും അന്നമായിലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണെന്ന് എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഒരൊറ്റ വ്യത്യാസമല്ലാതെ ഈ മുഹമ്മദ് നബിക്ക് വേറെ ഒരു വ്യത്യാസവും മനുഷ്യനിൽ നിന്നില്ല. അദ്ദേഹം മനുഷ്യനെ പോലെ ജനിച്ച് മനുഷ്യനെ പോലെ മരിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഏത്? ദൈവം കൊടുത്തിട്ടുള്ളതിന് എന്താ തെളിവ്? ആര് പറഞ്ഞത് ദൈവം കൊടുത്തതാണെന്ന്? ദൈവം കൊടുത്തിട്ടുള്ളതിന് എമ്പാടും തെളിവ്. എന്ത് തെളിവാ വേണ്ടത്? ബുദ്ധിപരമായ തെളിവ് വേണം. നമ്മൾ ഖുർആൻ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിപരമായ തെളിവിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഈ ബുദ്ധിപരമായ തെളിവ് വേണ്ട ആൾക്കാരുണ്ടാവും. അവർ ഖുർആൻ വിശ്വസിക്കുന്നവരല്ല, അവർ അള്ളാഹ് ഇല്ലെന്ന് തന്നെ പറയുന്ന ആൾക്കാർക്ക് അവർക്ക് ബുദ്ധിപരമായ തെളിവ് വേണ്ടി വരും. ബുദ്ധിപരമായ തെളിവ് എന്താ? ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ശാസ്ത്രജ്ഞനല്ല, സാമ്പത്തിക വിദഗ്ധനല്ല, സാമൂഹ്യ വിദഗ്ധനല്ല, അതുപോലുള്ള കലാകാരനല്ല, ഒന്നുമല്ലാത്ത ഒരു മുഹമ്മദ്, സാധാരണക്കാരനായ ഒരു മുഹമ്മദ് ഈ രംഗത്തൊക്കെ ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അതുപോലെ ഒരു ഒരെണ്ണം പറയാൻ ഈ രംഗത്തൊക്കെ ഉയർന്നു നിൽക്കുന്ന മനുഷ്യർക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ മുഹമ്മദ് ഉണ്ടാക്കിയതല്ല ഇത് എന്ന് തീർച്ചയാണ്. മാ എന്തൊക്കെ അനിൽ ഹവാ, മുഹമ്മദിന്റെ ഇഷ്ടപ്രകാരം പറയുന്നതല്ല ഇതൊന്നും. മുഹമ്മദ് ഒരു സാഹിത്യകാരനായിരുന്നില്ല. മുഹമ്മദിനേക്കാൾ ഉന്നതരായ സാഹിത്യകാരന്മാര് ഈ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് മക്കയിലുണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു നിങ്ങളൊരു ഒരു 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 സൂറത്ത് എഴുതിക്കൊണ്ടു വരാം. ഒരു സൂറത്ത് എന്ന് പറയാൻ ഞാൻ ഒരു വരി എഴുതിക്കൊണ്ടാ ഞാനീ പറയുന്ന മാതിരി. ആരും എഴുതിക്കൊണ്ടു വന്നില്ല. ഇപ്പോഴും ഉണ്ടോ അതേ വെല്ലുവിളി ആ ഖുർആനിൽ എഴുതിക്കൊണ്ടു വരട്ടെ? അറബി സാഹിത്യകാരന്മാരുടെ ലോകത്ത് അവരെഴുതിക്കൊണ്ടു വരട്ടെ ഒരു വരി? അന്നുള്ളവരാരും എഴുതിക്കൊണ്ടു വന്നില്ല. അവർക്കൊക്കെ അറിയാമായിരുന്നു ഇത് എഴുതാൻ കഴിയില്ല എന്ന്. കാരണം ഇത് മുഹമ്മദ് പറയുന്നതല്ല, മുഹമ്മദ് സാഹിത്യകാരനല്ല, മുഹമ്മദിനേക്കാൾ ഉന്നതന്മാരായ അത്യുന്നതന്മാരായ സാഹിത്യകാരന്മാര് വിലസിയിരുന്ന ആ നാട്ടില് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് എന്റെ വകയാണെന്ന് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ സംശയിച്ചോളൂ എന്ന് എഴുതിക്കൊണ്ട ഒരു വരി. ആരും എഴുതിയില്ല ഇന്ന് വരെ. എഴുതി ഇത് മുഹമ്മദിന്റെ വകയല്ലെന്നുള്ളതിന് ഇതിൽ പറയാൻ എന്ത് തെളിവ് വേണം? ഒരു സാമ്പത്തിക സിദ്ധാന്തവും പഠിച്ചിട്ടില്ലാത്ത മുഹമ്മദ് ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു സക്കാത്ത് സിദ്ധാന്തം ഉണ്ടല്ലോ, ഇന്ന് വരെ ലോകത്തിന് അതെ കണ്ണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയോ? അത് അപ്രായോഗികമാണെന്ന് പറയാൻ കഴിയോ? ഈ ലോകത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ട് ലോകത്തുള്ള ആളുകൾക്ക് സുഖസമ്പൂർണമായി ജീവിക്കത്തക്ക നിലയിലുള്ള ഒരു ഒരു സാമ്പത്തിക സിദ്ധാന്തം ഇവിടെ മുഹമ്മദ് കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ആ സാമ്പത്തിക സിദ്ധാന്തത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് അപ്രായോഗികമാണെന്ന്. ഇപ്പൊ നടക്കുന്നതല്ല ഇവിടെ ഇവിടെ പ്രായോഗിക രംഗത്ത് ഇവിടെ താജ്യന്മാരെ സക്കാത്ത് കൊടുക്കുന്ന വിവരമല്ല ഈ പറയുന്നത്. ഖുർആനിലുള്ള സക്കാത്ത് അത് നടപ്പാക്കിയാല് ഇവിടെ എന്തുണ്ടാവില്ല? ദാരിദ്ര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ ഇത്രയും മഹത്തായ ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അതങ്ങനെ ഇപ്പൊ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ISM ക്യാമ്പയിൻ. അവര് പറയുന്ന മുദ്രാവാക്യം എന്താണ്? ഏകദൈവ ആരാധനയിലൂടെ ആണ് മോക്ഷം. ഏകദൈവ ആരാധന ആ പ്രയോഗം ആരാധിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? പൂജിക്കുക. പൂജാരികളാണ്, ഈ ആൾക്കാരൊക്കെ പൂജാരികളാണെന്ന് അവർ പറഞ്ഞു. ദൈവത്തിന് എങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുക, പൂജിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് മോക്ഷം കിട്ടുക. നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ള ആളുകളെയൊക്കെ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവന് വിധേയരായി നിങ്ങൾ ജീവിക്കാവൂ. അവന് വിധേയരായി മാത്രമേ നിങ്ങൾ ജീവിക്കാവൂ എന്നാണ് പറഞ്ഞത്. ഇവര് അർത്ഥം പറഞ്ഞത് ഇബാദത്ത്, ഇബാദത്ത് എന്ന് പറഞ്ഞാല് പൂജ. അമ്പലത്തിൽ പൂജാരി പൂജിക്കുന്ന ഒരു ഇബാദത്താണ്. അതുപോലെ പൂജ നടത്തുക, ദൈവത്തിന് പൂജ നടത്തുക. എന്തിനാ പൂജ? ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ. ആ ദൈവം സന്തോഷിച്ചാലോ, ഇവ നമുക്ക് കൂലിയും നന്മയൊക്കെ തരും. അപ്പൊ ദൈവം സന്തോഷിച്ചില്ലെങ്കിലോ, അപ്പൊ ദൈവത്തിന് ദേഷ്യം വരും, അപ്പൊ നിങ്ങളെ കുറിച്ച് നരകത്തിലിടും. അതുകൊണ്ട് ദൈവത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പൂജ നടത്തണം എന്ന കാറൻ വിശ്വാസം, അതായത് ആദ്യമ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന അങ്ങനെയാണ്. അവൻ ദൈവാരാധന തുടങ്ങിയ അതിനു വേണ്ടിയാണ്. ഇടി വെട്ടി നിൽക്കുമ്പോൾ അവർ പേടിയായി, അപ്പൊ ഇത് ദൈവമാണ്, ഇവനെ പൂജി ഇവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പാമ്പിനെ കണ്ടപ്പോ അവന് പേടിയായി, അപ്പൊ പാമ്പിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓരോരോ നാഗപ്പാട്ടുകളും നാഗാരാധനയൊക്കെ നടപ്പാക്കി. മഴ പെയ്യുമ്പോഴും പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴൊക്കെ അവന് പേടിയായി, അപ്പോഴും ഓൻ പൂജ ആരാധനയൊക്കെ തുടങ്ങി. അവനവനെ കല്ലും മണ്ണും കല്ലും കരടും കാതര കുത്തിയും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇവൻ പൂജിക്കാൻ തുടങ്ങി. കണ്ടതിനൊക്കെ പേടി. യഥാർത്ഥത്തിൽ അവൻ ചെയ്ത മഹാവിചിത്രം ഖുർആൻ എടുത്തു പറയാണ്. ഖുർആൻ എടുത്തു പറയുന്നത് നിങ്ങൾ ദൈവത്തിനോട് മാത്രമേ വിധേയത്വം കാണിക്കാൻ പാടുള്ളൂ. കാരണം എന്താ, കാരണം എന്താണ്, ഈ മനുഷ്യൻ എന്ന് പറയുന്നവൻ ദൈവത്തിന്റെ ഖലീഫയാണ്. ഇന്നീ ജാഇലു ഫിൽ അർളി ഖലീഫത്തൻ, ഞാൻ ഭൂമിയിൽ എന്റെ ഒരു പ്രതിനിധിയെ അയക്കാൻ പോകുന്നുണ്ട്. ഒരു പ്രതിനിധിയെ ഒരാൾ അയച്ചാൽ ആ പ്രതിനിധിക്ക് അയാളെ അയച്ച ആരാണോ അയാളോട് മാത്രമേ വിധേയത്വം കാണിക്കാൻ പാടുള്ളൂ. അപ്പൊ മനുഷ്യനെ ദൈവം ഇവിടെ പ്രതിനിധിയായി അയച്ചിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തിനോട് മാത്രമേ, അല്ലാതെ കല്ലിന്റെ മുമ്പിൽ പോയി അവൻ കുമ്പിടാൻ പാടില്ല, വിഡ്ഢിത്തരമാണത്. കല്ലല്ലല്ല അയനെ അയച്ചത്, കല്ലല്ല അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഈ പ്രകൃതിയിൽ കാണുന്ന ഒരു സാധനത്തിന്റെ മുമ്പിലും അതിനോടൊന്നും ഇവൻ വിധേയത്വം പുലർത്താൻ പാടില്ല. പിന്നെ ഇവൻ ആരോട് മാത്രം വിധേയത്വം പുലർത്തണം? ദൈവത്തിനോട് മാത്രം. കാരണം ഇവൻ കഴിഞ്ഞാൽ ഇവന്റെ നേരെ മുകളിൽ നിൽക്കുന്ന ആള് ദൈവമാണ്, ദൈവം കഴിഞ്ഞാൽ ദൈവത്തിന്റെ നേരെ താഴെ നിൽക്കുന്ന ആള് മനുഷ്യനാണ്. മനുഷ്യനെ പോലത്തെ വേറൊരു ജീവിയെയും ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പിരുന്ന ഒരു പശുവിനെയോ ഒരു കാളയോ എടുത്തു നോക്ക്, അതിപ്പോഴും ഒരു പശു ഒരു കാള തന്നെ. അതിന് വല്ല മാറ്റമുണ്ടോ? ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ അതിന് കഴിയോ? കഴിയില്ല. അതേ സമയത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പിരുന്ന ജീവിച്ചിരുന്ന മനുഷ്യനും ഇന്ന് ജീവിക്കുന്ന മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ബുദ്ധിപരമായിട്ട് ഇവൻ അങ്ങനെ ഉയർന്ന് അവൻ എന്ത് ചെയ്യാൻ കഴിയും? എത്രമാത്രമല്ല അല്ല തെർക്ക പുന്ന തപക്കൻ അന്തപക്. ഖുർആൻ പറയുന്നത് ആ ഇതിന് പരിധിയൊന്നുമില്ല, ആ ഉയർച്ചയ്ക്ക്, മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് പരിധിയില്ല. ആ നിലയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഉയരാൻ കഴിയുന്ന ഈ മനുഷ്യൻ അവന്റെ നേരെ മീതെ നിൽക്കുന്ന ദൈവത്തിനോടല്ലാതെ വേറൊരാളോടും വിധേയത്വം കാണിക്കരുത്. മറ്റ് മൃഗങ്ങളൊക്കെ സ്വമേധയാ എന്ത് ചെയ്യുന്നുണ്ട്, ദൈവത്തിനെ വണങ്ങി ജീവിക്കുന്നുണ്ട്. അതിനാരോട് നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് അങ്ങനെ ജീവിക്കുള്ളൂ. മനുഷ്യൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇന്നല്ലി താനലി റബ്ബിഹി ലക്കനൂത്. ഈ മനുഷ്യൻ മാത്രമാണ് അവന്റെ റബ്ബിനോട് നന്ദി കേട് കാണിക്കുന്നവൻ. കാരണം മനുഷ്യന് ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവൻ നന്ദി കേട് കാണിക്കുന്നതിനോട് നന്ദി കാണിക്കുന്നതിനോട്. അതുകൊണ്ട് മനുഷ്യൻ ഇത് ഉപദേശിക്കേണ്ടി വരിക. മനുഷ്യനോട് എന്ത് പറയുന്നു, നീ നിന്റെ ദൈവത്തിന് മാത്രം വിധേയനായിക്കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്കനുസരിച്ച് നീ ജീവിക്കണം എന്നാണ് പറയുന്നത്. എന്നല്ലാതെ നിന്റെ ദൈവത്തിനെ ആരാധിക്കുക എന്നല്ല. ദൈവത്തിന് നമ്മുടെ ഒന്നും ആരാധനയുടെ ആവശ്യമില്ല. നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിന് എന്താണ് പല നഷ്ടം സംഭവിക്കോ? നമ്മൾ ആരാധിക്കുന്നതായിട്ട് ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഒരു വലിയ പ്രമാണിയൊന്നും അല്ലല്ലോ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ ചില പ്രമാണിമാരുണ്ട്, ഭൂമുഖത്തെ കത്താരപ്പുറത്ത് കാര്യം അങ്ങനെ ഇരിക്കുക, എന്നിട്ട് തന്റെ പണിക്കാരും ചർമ്മക്കളും എല്ലാം കൂടി വാഴക്കൊലയൊക്കെ കൊണ്ടുവന്ന് അമ്പുരാനെ അമ്പുരാനെന്ന് പറഞ്ഞ് നിന്ന ജാക്ക് വലിയ അന്താശമായി. അപ്പൊ എന്തെങ്കിലും കൈമടക്കി കൊടുത്തു വിട്ടുവിട്. ഇയാളെ ഒരു പ്രമാണിയാണ് ആര്? ദൈവം. അപ്പൊ നമ്മളിങ്ങനെ നിസ്കരിക്കുന്ന കാണുമ്പോ ദൈവത്തിന് എന്തൊരു അന്തോഷം. നോമ്പ് നോക്കുന്ന കാണുമ്പോ ദൈവം മലക്കളെ വിളിച്ചിട്ട് മലക്കളെ ഇങ്ങോട്ട് വന്നോ, നിങ്ങളല്ലേ പണ്ട് പറഞ്ഞ ഇവനെ സൃഷ്ടിക്കരുത്, ഇപ്പൊ കണ്ടോ കണ്ടോ എനിക്ക് വേണ്ടിട്ട് പട്ടിണി കിടന്ന് നടക്കുന്നത്. അപ്പൊ ഈ മലക്കുകൾ പണ്ട് പറഞ്ഞതിന് മലക്കളെ മുമ്പ് വലിയ ആളാവാൻ വേണ്ടി ദൈവം അപ്പൊ ഇത് വിളിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പൊ ദൈവത്തിന് എന്ത് സ്വാർത്ഥത, മൂപ്പർക്കും പ്രശസ്തരാകണം വലിയ ആളാകണം എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവിടെ വരുന്നില്ലേ? അങ്ങനത്തെ ഒരു സാധനം ദൈവമാകും. ദൈവത്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. മനുഷ്യന്റെ ആരാധനയുടെ ആവശ്യം ദൈവത്തിനില്ല. പിന്നെ ഈ ഒഴുകുതു ഒഴുകുതു എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ വിവാദം ചെയ്യാന്ന് പറഞ്ഞാൽ അവന്റെ വിവർത്തകൾക്ക് വിധേയമായിട്ടേ നിങ്ങൾ ജീവിക്കാവൂ. വിവക്ത തെറ്റിപ്പോകുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പം സംഭവിക്കും, അതാണ് ആ പറയുന്നത്. അല്ലാതെ നിങ്ങൾ പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. പള്ളിക്ക് തന്നെ നിസ്കരിക്കണം, മസ്ജിദ്. പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി എന്നാണ് അതിന്റെ അർത്ഥം പറയുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ അവരെ ചർച്ചിനിട്ട പേരാണ്. അത് മുസ്ലിമീങ്ങൾ അങ്ങനെ പകർത്തിയതാണ്, അങ്ങനെ പള്ളിയായത്. മസ്ജിദ് എന്നാണ്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ, സുജൂദ് ചെയ്യുന്ന സ്ഥലം. എവിടെ സുജൂദ് ചെയ്യല്? ഈ പള്ളിയുടെ മിനാരത്തിന്റെ മുകളിലും കുപ്പേന്റെ മുകളിൽ ആരെങ്കിലും സുജൂദ് ചെയ്യാം. അപ്പൊ ഈ മോളോട്ട് നിൽക്കുന്ന കുപ്പയും മിനാരും ഒന്നും എന്തല്ല, മസ്ജിദല്ല. അത് നല്ലവരും പൊളിച്ചാലോ, മസ്ജിദ് പൊളിച്ചെന്ന് പറയാൻ പാടും. ഇനി അഥവാ പറഞ്ഞു നോക്കുക, അവിടുത്തെ സുന്നികളും മുജാഹിദികളും ജമാഅത്തുകാരും മുഴുവൻ ആൾക്കാരും മസ്ജിദ് പൊളിച്ചവരാണ്. ഇവർ മഹാസമ്മേളനങ്ങൾ നടത്തും, ഫറൂഖിൽ പാടത്ത് മുജാഹിദീങ്ങൾ വലിയ സമ്മേളനം നടത്തും, വലിയ പന്തലിട്ട് ദിവസങ്ങളോ പോത്തും പാട്ടും നിസ്കാരവും ജുമയും ബാങ്കും എല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടി നടത്തും. എന്നിട്ടോ സമ്മേളനം കഴിഞ്ഞപ്പം പള്ളി പൊളിച്ച്, പള്ളി പൊളിച്ചവർ പോട്ടാ പള്ളിയാണ്. അത് കഴിഞ്ഞപ്പോ സുന്നികൾ വന്നവിടെ വെച്ച് നടത്തി. സുന്നികൾ പറഞ്ഞ എന്താന്ന് വെച്ചാല്, മുജാഹിദീങ്ങൾ എവിടെ സ്റ്റേറ്റ് സമ്മേളനം നടത്തുന്നോ അവിടെ ഞങ്ങൾ വന്നിട്ട് ജില്ലാ സമ്മേളനം നടത്തുന്നു, സ്റ്റേറ്റ് അല്ല. അതെന്തിനാണ്? നിങ്ങൾ സ്റ്റേറ്റ് സമ്മേളനത്തിൽ വന്ന ആളുകളെക്കാൾ പത്തിരട്ടി ആൾക്കാർ ഞങ്ങൾ ജില്ലാ സമ്മേളനത്തിന് വന്നിന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത് എല്ലാ തരത്തിലും നടത്തലുണ്ട്. ആള് കൂടിയാലിപ്പം ആശയം വലുതാവുന്നാണ് വിട്ടികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആളെ കൂട്ടിട്ട് അവരും നടത്തി, അവരെയും പടി തന്നെയായിരുന്നു. എന്ത് നിസ്കരിക്കലും ബാങ്ക് കൊടുക്കലും എല്ലാം മൗലൂദും റാത്തീബും ഒക്കെ നടത്തി, അവിടെ വെച്ച് നടത്തിയിട്ട് സമ്മേളനം കഴിഞ്ഞപ്പോ പള്ളിയും വിളിച്ചിട്ട് പോയി. ജമാഅത്തുകാർ മലപ്പുറത്ത് മഹാസമ്മേളനം, അഖിലലോക സമ്മേളനം, അവിടെ ഇത് തന്നെയായിരുന്നു കുറെ ദിവസം. ബാങ്ക് അങ്ങനെ മുഴങ്ങുക, അള്ളാഹന്റെ പേര് മുഴങ്ങിയ പള്ളി വിളിച്ചവൻ അവൻ എന്താണെന്ന് അവിടെ പറഞ്ഞിരുന്നത്. അള്ളാഹന്റെ ബാങ്ക് ഒരു സ്ഥലത്തു നിന്ന് മുഴങ്ങിയാൽ ആ പള്ളി പൊളിച്ചവനെ പിന്നെന്ത് ചെയ്ത് വെച്ചേക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ് തമ്മി തമ്മി ഇവിടെ വെട്ടിയത്. ഇവര് പൊളിച്ചില്ലേ, അവരൊക്കെ നിസ്കരിച്ചിട്ട് അവസാനം ആ പള്ളിയും പൊളിച്ചിട്ട് ഒരു പോയി. അള്ളാന്റെ ബാങ്ക് വഴങ്ങിയ പള്ളിയാണ് പാലക്കാട്ടെ കോട്ട മൈതാനിയിൽ മുജാഹിദീങ്ങൾ പോയിട്ട് ബാങ്ക് വഴക്കി നിസ്കരിച്ച്, നിസ്കരിച്ചിട്ട് എന്തേ പള്ളിയവിടെ പൊളിച്ച് കുറ്റിപ്പുറത്ത് ആ ഭാരതപ്പുഴയുടെ തീരത്ത് അവിടെ പോയിട്ട് നിസ്കരിക്കുക, ബാങ്ക് വിളിക്കുക ഒക്കെ വെച്ച് നിട്ടിപ്പുഴയുടെ പള്ളി പൊളിച്ചു. അപ്പൊ ഈ കാലും കോലും ഒക്കെയാണ് പള്ളിയെങ്കിൽ മസ്ജിദ് എന്ന് പറഞ്ഞ അതിനാണെങ്കിലോ ഇവരൊക്കെ അത് വിളിച്ചിട്ടുണ്ട്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിനല്ലേ, എവിടെ സുജൂദ് ചെയ്യുന്നുവോ അത് തന്നെ മസ്ജിദ്. എവിടെ സുജൂദ് ചെയ്യാലും അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദൻ. മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റേതാണ്. എന്നിട്ട് ഇവിടെ പറഞ്ഞ പൊളിച്ച മസ്ജിദ് ആരതാ, ബാബറിന്റെ മസ്ജിദ്. ബാബറിന്റെ മസ്ജിദ് പൊളിച്ച് ബാബറിന്റെ മസ്ജിദ് ഉണ്ടാക്കി ആരെങ്കിലും പൊളിച്ചോട്ടെ, അള്ളാഹിന്റെ പള്ളി ആരും പൊളിക്കില്ല, മസ്ജിദ് വിളിക്കാനും കഴിയില്ല. അപ്പൊ അള്ളാഹുവിന്റേതാണ് പള്ളികൾ മസ്ജിദ് എന്ന് പറഞ്ഞാൽ, പള്ളി എന്നാലും പറയുന്നത് മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റേതാണെങ്കിൽ മറ്റൊരാളെ പേരിൽ പള്ളി മസ്ജിദ് ഉണ്ടാക്കാൻ പാടില്ല. ഇത് വണ്ടൂരിൽ അങ്ങോട്ട് പോയ ഒരു മസ്ജിദിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു, മസ്ജിദ് ഉമ്മി അബ്ദുൽ അസീസ് കുവൈത്തി, കുവൈത്തുകാരൻ അബ്ദുൽ അസീസിന്റെ ഉമ്മാന്റെ മസ്ജിദ്. അപ്പൊ എന്റെ ഉമ്മാക്ക് മസ്ജിദ് ഉണ്ടാക്കാൻ കണ്ടപ്പോൾ ഇവിടെയാണ് കുവൈത്തുകാരൻ. അത് അള്ളാന്റെ പള്ളിയാന്ന പറഞ്ഞത്. അതിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ചങ്ങാതിന്റെ ഉമ്മാന്റെ പള്ളി. അതുപോലെ അങ്ങനെ തിരൂരിൽ നിങ്ങോട്ട് എവിടെ വരുന്ന ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു, മസ്ജിദ് മുഹമ്മദ് ഫാറാളി, പാറാളി മൊഹമ്മന്റെ, പാറാളി മൊഹമ്മന്റെ പള്ളി. ആ മൂപ്പര് കായവെടുത്ത് ഉണ്ടാക്കിയതായിരിക്കും, അതുകൊണ്ട് മൂപ്പര പേരിൽ. ഇവിടെ ഇയാളെ ഈ അറബി കായവെടുത്തിട്ടുണ്ടാവും. അപ്പൊ മൂപ്പര ഉമ്മാന്റെ പേരിൽ ഇവിടെ ഇങ്ങനെ ലോകത്ത് മുഴുവൻ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങൾക്കൊക്കെ മസ്ജിദ് മസ്ജിദ് എന്ന് ഇവർ പറയുകയും അതിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സാ. മസ്ജിദ് മസ്ജിദിൽ ഹറാമിൽ നിന്ന് മസ്ജിദിൽ അക്സയിലേക്ക് രാത്രി നബിയെ കൊണ്ടുപോയ അള്ളാഹുവിന്റെ സ്തോത്രം എന്നാണ് പറയുന്നത്. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ആ കഴിവ നിൽക്കുന്ന സ്ഥലത്ത് അന്ന് ഇന്നത്തെ ആ മസ്ജിദ് ഉണ്ടായിരുന്നില്ല, അത് പിന്നെ ആരാ ഉണ്ടാക്കിയതാണ്. എന്നിട്ടും അതിന് പറഞ്ഞെന്താണ്, മസ്ജിദുൽ ഹറാം, കഅബത്ത് മസ്ജിദ് എന്നല്ല പറയാ, ബൈത്തുല്ലാഹിൽ ഹറാം എന്നാണ് പറയാ. ഇന്ന അവല വൈത്ത് ഉദയനാസ് എല്ലീ മക്ക, മക്കയിലുള്ള ആ വൈത്താണ് ആദ്യത്തെ വീട്. അപ്പൊ അതിന്റെ ചുറ്റുമുള്ള ആ സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് മസ്ജിദ്. അവിടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല അന്ന്, ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലത്തിന് എന്താ പറഞ്ഞിരിക്കുന്നത്, മസ്ജിദ് എന്നാ പറയുന്നത്. വമം മന വമൻ അമലമ വിമ്മം മന മസാജിദ് അല്ലാഹി അയ്യു ദുക്കറഫിയ സുഹു വസാഫി ഖറാബിയ. അള്ളാഹുവിന്റെ മസ്ജിദ് ഇത് അള്ളാഹുവിന്റെ പേര് ഓർമ്മിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിനേക്കാൾ വലിയ അക്രമി, അത് അവിടെയൊക്കെ വൃത്തികേടാക്കാൻ വേണ്ടി കുഴപ്പത്തിലാക്കാൻ വേണ്ടി നടക്കുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണ് ഇത്? മുഹമ്മദ് നബിയുടെ കാലത്ത് അന്ന് അദ്ദേഹം പള്ളിയൊന്നും പറഞ്ഞിരുന്നില്ല, അന്ന് പറഞ്ഞതാണിത്. അപ്പൊ എന്താ അവർ ചെയ്തിരുന്നത്, മസ്ജിദ് സുയൂ ചെയ്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കൊട്ടാരത്തിന്റെ കുടൽമാലയും മുള്ളോ കെട്ടിട്ട് ആൾക്കാരൊക്കെ എന്ത് ചെയ്തിരുന്നു, ബുദ്ധിമുട്ടിച്ചിരുന്നു. അതിനും പറഞ്ഞത് മസ്ജിദാണ്. ഇന്നമായൊരു മസാജിദല്ലാഹി മന്നാമനമില്ലാഹി വല്യവുമില്ലാഹരി, അള്ളാഹുവിന്റെ മസ്ജിദിനെ പരിപാലിക്കുന്നവൻ ആരാണ്? അള്ളാഹുവിലും അന്ത്യ ദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. മസ്ജിദിനെ പരിപാലിക്കുക ആരാ? പള്ളിക്കല മുക്രി. ആ മൂപ്പനാണല്ലോ പള്ളി പരിപാലിക്കുന്ന ആള്. പള്ളിക്കല മുക്രിക്കാണ് ഇപ്പൊ എന്ത് വലിയ സ്ഥാനം കിട്ടിയിരിക്കുന്നത്. അത് ഈ പള്ളി അടിച്ചു വരുന്നോണ്ടാണെന്നാണ് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ അള്ളാഹുവിനെ സുജോത് ചെയ്യാൻ വേണ്ടി അപ്പൊ ഒരാൾക്ക് ഇപ്പൊ സുജോത് ചെയ്യണമെന്ന് തോന്നിയാല് അവിടെ വെച്ചിട്ട് അതങ്ങ് ഇമാർത്തിയാണ്, അവിടെ വെച്ചിട്ട് അടിച്ചു വാരിച്ച് ശുദ്ധിയാക്കിയിട്ട് അവിടെ അങ്ങനെ ചെയ്യുക. അത് തന്നെ അല്ലാതെ വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അവിടെ വേറെ നിശ്ചയിച്ചിട്ട് അവിടെ ഈ അടിച്ചു വരുന്ന ഏർപ്പാടൊന്നുമല്ല ഏറെ പറഞ്ഞിരിക്കുന്നത് ഈ മസ്ജിദിൽ. ഇങ്ങനെ മസ്ജിദിൽ പോയിട്ട് തന്നെ എന്ത് വേണം? നിസ്കരിക്കണം. അങ്ങനെയുള്ള ആളാണ് എന്ത് പറയുന്നത്? ഇബാദത്ത് ചെയ്യാന്ന് പള്ളിയിൽ പള്ളിക്കലി ഇരുന്നിട്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുക. അയാൾ വലിയ ആബിദാന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ നിസ്കരിച്ച് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിയിട്ട് ഇരിക്കാന്നാണ്. ഒമാ ഹലക്കത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലി ആബുദുൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഈ ജിന്നിനെ ഇൻസിനെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് ഈ ജിന്നു ഇൻസും ഇങ്ങനെ 24 മണിക്കൂറും അർത്ഥം ഇങ്ങനെ ഇബാദത്ത് ചെയ്തോണ്ടിരിക്കുക. അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം? അപ്പൊ ആ പറഞ്ഞതൊന്നും അതല്ല. പിന്നെ ദൈവത്തിന്റെ വ്യവസ്ഥകൾക്ക് വിധേയനായിട്ട് ഇവൻ ജീവിച്ചു കൊള്ളണം എന്ന് മാത്രമാണ്. അത് ഇവനോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ മനുഷ്യനോടാണ് ഈ ഉപദേശമൊക്കെ ചെയ്യുന്നത്, മറ്റ് ജീവികളോട് അത് പറയേണ്ടതില്ല. അവരതിനനുസരിച്ച് അങ്ങ് ജീവിക്കുന്നുണ്ട്. അപ്പം അതാണ് ഇബാദത്ത്. ഇബാദത്ത് പറഞ്ഞു അപ്പൊ ഇവിടെ അല്ലെന്നല്ല, അത് നിസ്കാരം എന്നല്ല ഈ ഇബാദത്തിന്റെ അർത്ഥം. നിസ്കരിക്കുക, സമയമാകുമ്പോ അങ്ങനെ അത് നിസ്കരിച്ചാണ്. ചേകനൂർ അവരി നിസ്കരിക്കില്ല ചില ആൾക്കാർ. ചില ആൾക്കാർ പറയും, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് തന്നെ എന്നോട് ഇരിക്ക പറഞ്ഞു മൗലവി ഇങ്ങനെ 5 നേരമുണ്ട്, അത് 3 നേരമാക്കിയിട്ട് മൂപ്പര് 3 നേരം നിസ്കരിക്കില്ല. അത് വീട്ടിൽ നിന്ന് പെണ്ണുങ്ങള് മൗലവിനോട് നേരിട്ട് പറയാൻ പോയി കഴിഞ്ഞിട്ട് ഭാര്യ പിതാവിനോട് കംപ്ലൈന്റ് പറഞ്ഞാണ്. മൂപ്പർക്ക് മൗലവിനോട് പറയാൻ പോയി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതുമാണ്. അപ്പൊ ഞാൻ മൗലവിനോട് ചോദിച്ചില്ല ഇതെന്താ മൗലവി ഇങ്ങനെ പറയുന്നത്, കാരണം എനിക്കറിയാം മൗലവി എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ സംഗതി എന്താണെന്ന് വെച്ചാൽ വേറെ പല ആൾക്കാരും മൗലവിയോട് ചോദിച്ചിട്ടുണ്ട്. മൗലവിയോടൊപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ എനിക്കത് അറിയാം മൗലവി എന്താ ചെയ്യുന്നതെന്ന്. വേറെ ചില ആൾക്കാർ ഇത് അറിയാത്തവർ യാത്ര ചെയ്യുമ്പോ മൗലവിയോട് ചോദിക്കും, ബസ് ചെന്ന് ബസ് ഇറങ്ങി ചോദിക്കും, മൗലവി നമ്മൾ നിസ്കരിക്കല്ലേ? ഞാൻ നിസ്കരിച്ചു, നിങ്ങൾ പോയിട്ട് നിസ്കരിച്ചു വന്നു. അങ്ങനെ പറയാം, ഞാൻ നിസ്കരിച്ചിരുന്നു. അപ്പൊ ഇയാൾ പറയും, ഇയാൾ നിസ്കാരക്കള്ളനാണ്, നിസ്കരിക്കൂല, വെറുതെ പറയും. പക്ഷെ സത്യത്തിൽ മൗലവി നിസ്കരിച്ചിരിക്കുന്നു. അത് ചില ആൾക്കാരോട് തുറന്നു പറയും, എവിടെ മൗലവി നിസ്കരിച്ച? ഞാൻ ബസ് നിസ്കരിച്ചു. ബസ് ഒന്ന് നിസ്കരിച്ചു, ബസ് നിസ്കരിക്കാൻ പറ്റോ? പറ്റും. അത് മൗലവി മാത്രം പറഞ്ഞല്ല, ഇവിടെ ഉള്ള പഴയ പഴഞ്ചൻ സുന്നികളെ കിത്താബില്ല ഫിക്ക്, ആ ഫിക്കിന്റെ കിത്താബിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് നിസ്കരിക്കാം, അജിന് പോകുമ്പോ കപ്പലിൽ നിസ്കരിക്കാം, ബോട്ടിൽ നിസ്കരിക്കാം, തോണിയിൽ നിസ്കരിക്കാം, പിന്നെ ബസ്സിൽ നിസ്കരിക്കാം. അതെങ്ങനെ നിസ്കരിക്കല്? ബസ്സിൽ നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിസ്കരിക്കണമെന്നാണ് ഈ ഫിക്കിന്റെ കിത്താബിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? നിന്നിട്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ എങ്ങനെ നിസ്കരിക്കും? ഇരുന്നിട്ട് നിസ്കരിക്കണം. അവരെന്നെ പറഞ്ഞു, ഇരുന്നിട്ട് നിസ്കരിക്കണം. അതായത് അവർ ക്ലോസ് കൊടുത്തിരിക്കുന്ന നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയാത്ത രോഗം എന്നാണ്. രോഗമൊന്നുമില്ല, ബസ് ആളുടെ തിരക്കിലാണ്, അപ്പൊ അവിടെ നിൽക്കാൻ കഴിയില്ല, അപ്പൊ അവിടെ ഇരിക്കും. അതുപോലെ എവിടെങ്കിലും നിൽക്കാൻ കഴിയാത്ത വല്ല വണ്ടിയിലോ വല്ല തോണിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റും, തോണി മറിയില്ലേ, അപ്പൊ അവിടെ ഇരിക്കും. അതിന് രോഗമൊന്നും വേണമെന്നില്ല. അപ്പോ നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്നിട്ട് നിസ്കരിക്കും, ഇരുന്നിട്ടും പറ്റിയില്ലെങ്കിലോ ഇരിക്കാനും പറ്റുന്നില്ലെങ്കിലോ കിടന്നിട്ട് നിസ്കരിക്കണം. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫിക്കിന്റെ കിതാബിൽ. കിടന്നിട്ട് നിസ്കരിക്കണം, കിടന്നിട്ട് നിസ്കരിക്കുമ്പോൾ റുക്കുവും സുജൂദും ഒക്കെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് വളരെ തീർച്ചയല്ല. അപ്പൊ റുക്കുവും സുജൂദൊക്കെ അതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കണം, അവര് പറയുന്നതാണ്. അതിനും പറ്റിയില്ലെങ്കിലോ കണ്ണുകൊണ്ട് ഇങ്ങനെ ഓലം കാണിക്കണം, അതിനും പറ്റിയില്ലെങ്കിലോ കൽബ് കൊണ്ട് മതി. അപ്പൊ എന്താണ് അവസാനം എത്തുന്ന എവിടെയാ? കൽബിലാണ് നിസ്കാരം. അപ്പൊ മൗലവി ബസ്സിലിരുന്ന് നിസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ചത്? ഈ പറയുന്ന ഏത് കോലത്തിലായാലും വേണ്ടില്ല മൗലവി നിസ്കരിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇവര് പറയുന്ന ഇതൊന്നും അല്ല നിസ്കാരം, പിന്നെ ഇതിങ്ങനെ കോലം കാണിച്ചേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിന് നിർബന്ധമില്ലെന്ന് അവര് തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ദൈവത്തിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാല് ഈ റുക്കുവും സുജൂദും ഒക്കെ ഉള്ള നിസ്കാരം നിസ്കരിക്കുക, ഈ 30 ഇല്ലാത്ത റമദാൻ മാസത്തിന് മുമ്പ് 30 നോക്കുക, ഇതൊന്നും അതിന്റെ അർത്ഥമേ അല്ല. ഖുറാനാണെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഖുറാൻ അങ്ങനെ നിസ്കാരം പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ഒരു നിസ്കാര കണക്കും അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പല എഴുപതൂർ അപ്പക്കും നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്തോണ്ടാണല്ലോ അങ്ങനെ വിളിച്ചത്. അപ്പൊ ആ വിട്ടിത്തരം കാണിക്കുന്നുണ്ട്. അങ്ങനെ വിട്ടിത്തരം കാണിക്കുന്നവരൊക്കെ വിട്ടികളെ വിട്ടികളെ എന്ന് ഖുറാൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്. സാധാരണ മനുഷ്യർ തന്നെയാണ്, മനുഷ്യരാണല്ലോ വിട്ടിത്തരം ഒക്കെ കാണിക്കൽ. അപ്പോ ഈ മനുഷ്യരെ വിളിച്ചിട്ട് ദൈവത്തിന് വിധേയരായിട്ട് നിങ്ങൾ ജീവിക്കണം. അത് ഇന്ന മനുഷ്യര്, ഇന്ന നാട്ടുകാര്, ഇന്ന ഭാഷക്കാര്, ഇന്ന വേഷക്കാര് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ നടക്കുന്നവരുടെ മുസ്ലിം എന്നല്ല, മാപ്പിളമാരുടെ പുണ്യ ഗ്രന്ഥവുമല്ല. ഖുർആൻ എന്ന് പറയുന്നത് ഇപ്പൊ ആൾക്കാരൊക്കെ പറയുന്നത് എങ്ങനെയാണ്, ഖുർആൻ എന്ന് പറഞ്ഞ എന്താണ്? മാപ്പിളമാരുടെ പുണ്യഗ്രന്ഥം. മാപ്പിളമാരുടെ പുണ്യഗ്രന്ഥം അല്ലാതെ ഖുർആനിലെ ഭാഷ മാപ്പിളമാരുടെ ഭാഷയും അല്ല. അറബി ഭാഷ എന്ന് പറയുന്ന അബൂജഹലിന്റെ ഭാഷയാണ്, എല്ലാവർക്കും അറിയില്ലേ? അബൂജഹലിന്റെ ഭാഷയാണ് ഇത് അറബി. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാകട്ടെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാപ്പിളമാരെ വിളിച്ചിട്ട് പറഞ്ഞതുമല്ല. ഈ ലോകത്തിന് മുഴുവനും ഉള്ള ഒരു ഒരു ഗ്രന്ഥം ആകയാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പുണ്യഗ്രന്ഥം എന്നതിന് പറഞ്ഞുകൂടാ. മാപ്പിളമാരുടെ പുണ്യഗ്രന്ഥം അല്ല ഖുർആൻ എന്ന് പറയുന്നത്. മാപ്പിളമാരുടെ ദീനും അല്ല ഖുർആൻ എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതവും അല്ല. അള്ളാഹു എന്ന് പറയുന്നത് എവിടെങ്കിലും ഇങ്ങനെ കുത്തിയിരുന്നിട്ട് നമ്മളെ കൊണ്ട് ഈ ആരാധന ചെയ്യിച്ചിട്ട് അത് കണ്ട് സന്തോഷിക്കുകയും അങ്ങനെ കിബിർ നടിക്കുകയും ചെയ്യുന്ന ഒരു മുത്തക്കബീറല്ല. അള്ളാഹു മുത്തക്കബീറാണ്. അള്ളാഹു മുത്തക്കബീറായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹുവിനേക്കാൾ അപ്പുറത്ത് ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ആ നിലക്കുള്ള മുത്തക്കബീറാണ്. അല്ലാതെ ഈ മനുഷ്യനെ തെറ്റിച്ച് ഈ ദുർബല ഈ വളരെ അവന്റെ അടിമകളായ മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട് അതിൽ കിബിർ കടിക്കുന്ന ഒരാളും അല്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഖുർആൻ എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അത് ഇബാദത്ത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു സാധനമല്ല. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഗ്രന്ഥമല്ല. അതിൽ പറയുന്ന ദൈവമാകട്ടെ അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെതുമല്ല. അവനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിനൊരു പ്രത്യേക രീതി സ്വീകരിക്കണമെന്ന് പറയുന്നതിനും യാതൊരു നിർബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഈ ദൈവത്തിനെ സർവ ലൗകികനായ സർവകാലികനായ ഈ ദൈവത്തിനെ സർവകാലികവും ലൗകികവുമായ ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇവരങ്ങ് ജീവിച്ചാൽ മതി. പറയുന്ന ഗ്രന്ഥങ്ങൾ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? വേണ്ട, അങ്ങനെയൊന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നാലും മന്നാവന ബില്ലാഹി വല്യവുമില്ലാഹിർ ബയമില താലിയെ വലാഹുനാലിഹും വലാഹുസനൂൻ. നിങ്ങൾ നല്ല അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ആ വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലത് ചെയ്യാൻ കഴിയും. ചെയ്യുകയും പിന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവന് ഭയമില്ല, പേടിയില്ല എന്നല്ല, അവന് മോശം തന്നെ, അവന് മോശം തന്നെയാണ്. അപ്പൊ ഈ വിശ്വസിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരുത്തനാണെങ്കിലും ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് അപ്പൊ ഖുർആനിൽ വിശ്വസിക്കണ്ടേ, മുഹമ്മദ് നബിയെ വിശ്വസിക്കണ്ടേ, നിക്കരിക്കണ്ടേ, ഓൻ പോകണ്ടേ, അല്ലാത്തത് കിട്ടുമെന്നൊക്കെ ചോദിക്കും. ഇവൻ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ആയി. എങ്ങനെ പറയുമ്പോ ചെയ്യുമ്പോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവൻ എന്തായി? ഖുർആനിലും വിശ്വസിച്ചു. അവനും കരുതിക്കൂട്ടി വിശ്വസിച്ചില്ലെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും എന്തായി പോയി? ഖുർആനിൽ വിശ്വസിച്ചു പോയി. ദൈവത്തിനെ വിശ്വസിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അവ ഒരു ഹിന്ദുവാണ് ദൈവത്തിനെ വിശ്വസിക്കുന്നത്. അവന്റെ വിശ്വാസം വിശ്വാസമല്ലേ? അവന് ദൈവത്തിനാണല്ലോ വിശ്വസിക്കുന്നത്. എന്നിട്ട് അവൻ നല്ലത് ചെയ്യാണ്. അപ്പൊ ഈ ഖുർആൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ അവൻ അംഗീകരിച്ചു എന്നതിന്റെ അർത്ഥം. അത് മതി, ഖുർആൻ അവൻ അംഗീകരിച്ചു. അപ്പൊ മുഹമ്മദ് നബി അവൻ വിശ്വസിക്കണ്ടേ? അവൻ വിശ്വസിച്ചല്ലോ. മുഹമ്മദ് നബി കൊണ്ടുവന്ന ഈ ഖുർആനാണ്, ഈ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ അവൻ വിശ്വസിച്ചില്ലേ? അപ്പൊ ഇങ്ങനെ നാട് നിങ്ങളെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണോ ഞാൻ മുഹമ്മദ് നബിയെ വിശ്വസിക്കണേ വിശ്വസിക്കണേ? അങ്ങനെയൊന്നും വേണ്ട. ഈ പറഞ്ഞ കാര്യം അവൻ ചെയ്താൽ മതി, അവൻ സ്വാഭാവികമായിട്ട് എന്തായി തീർന്നു? അവൻ വിശ്വാസിയായി തീർന്നു. അവൻ നമ്മുടെ പള്ളിക്കൽക്ക് വരണ്ട, വേണ്ട, പള്ളിക്കൽക്കൊന്നും വേണ്ട. പള്ളിക്കൽക്ക് ഓനല്ല, നമ്മളും പോകണ്ട. പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എന്നിട്ടല്ല അവൻ ഓൻ പറഞ്ഞു ഇന്നത്തെ കല്യാണം നടത്തണ്ടേ? പിന്നെ വേണേ അത് ചോദിച്ചു, വേണം ഇന്നത്തെ കല്യാണം നടത്തണ്ടേ? അതിനെല്ലാം നടത്തിയിട്ട് നബി ആരെ ഉണ്ടാക്കിയിട്ടില്ല. ഇസ്ലാമതം വിശ്വസിച്ചിട്ട് ഏതെങ്കിലും തൊലി മുറിച്ചിട്ടോ ഇത് മുറിച്ചിട്ടോ ഒന്നും അല്ല എന്തായാലും ഒരാള് ആദർശവാദി അല്ലെങ്കിൽ വിശ്വാസിയാല്. അപ്പൊ ഇവൻ ഏതവനായാലും വേണ്ടിയില്ല, ഈ ദൈവത്തിലും അന്ത്യദിനത്തിലും അവന് വിശ്വാസമുണ്ട്. അവൻ ഏത് ഭാഷയിൽ പറഞ്ഞ് വിശ്വസിച്ചാലും വേണ്ടില്ല, എങ്ങനെ വിശ്വസിച്ചാലും വേണ്ടില്ല. അങ്ങനത്തെ ഒരു വിശ്വാസി അവൻ സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവന് മോക്ഷമുണ്ട്. അവൻ ആരാധന ചെയ്യുമ്പോൾ മോക്ഷമുണ്ട് എന്നാണ് നമ്മുടെ ISM-കാർ അറിഞ്ഞോട് പറയുന്നത്. അവൻ ഏക ദൈവത്തിനെ ആരാധിക്കുക, പൂജിക്കുക ഇരുന്നിട്ട് അപ്പൊ ഓരാണ് എന്തുണ്ടാകുക? മോക്ഷം ഉണ്ടാകുക. ഇവര് ഈ പറയുന്ന ആൾക്കാർ ഏകദൈവത്തെയാണോ ആരാധിക്കുന്നത്? മക്കത്ത് അജിന് പോകുമ്പോ അവിടെ ഇരിക്കുന്ന ഒരു കല്ലുണ്ടാകും, ഗറില്ലസ് അത്. അതിനെ മുത്തിയിട്ട് ഇങ്ങോട്ട് വരും ആര്? ഈ തൗഹീദുകാര്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറയാ, ഏകദൈവത്തിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. അവരിതിനെതിരെ ഒരു അക്ഷരം കൊണ്ടുവില്ല. കാരണം എന്താണ്? അവർ ഈ കല്ലുമുത്തികളാണ്. എന്നിട്ടാ പറയുന്നത് തൗഹീദ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അവനൊരു കല്ലിനെ മുത്തുന്നില്ല, ഒരു മണ്ണിനെ മുത്തുന്നില്ല, അവന് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഫൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ ഈ തൗഹീദുകാരെ വിട്ടിട്ട് കൊടുക്കില്ല. അവന്റെ പേര് മാറ്റണം, അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മാറ്റിയാൽ തന്നെ അവന്റെ സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. അതാണ് ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ അമൽ സാലിഹാത്ത്, നല്ല പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ സാലിഹായ മനുഷ്യനാ എന്ന് പറഞ്ഞാല് നിക്കാറ് താടിയൊക്കെ കൊട്ടണ അങ്ങനെ വാങ്ങി കൊടുക്കുമ്പോൾ തന്നെ പള്ളിക്കലേക്ക് വായന ഒരാളാണെന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ കുറയാൻ പറയുന്നതല്ല, അമൽ സാലിഹാത്ത് എന്ന് പറഞ്ഞാല് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോ അവൻ മറ്റുള്ളവരോട് ചെയ്യേണ്ട നന്മകൾ, ആ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കണം. തിന്മ ചെയ്യാൻ പാടില്ല. അതിന് എണ്ണി 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 പറയേണ്ട കാര്യമൊന്നുമില്ല. നന്മ എന്താ തിന്മ എന്താ എന്നു അതൊക്കെ സാധാരണ മനുഷ്യർക്ക് അറിയുന്നതാണ്. ആ നന്മ ചെയ്ത് ജീവിക്കുന്നവനാണ് മോക്ഷം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത്ര വിശാലമായ സർവ്വലൗകികമായ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിന്റെ പ്രകരണമാണ് നമ്മുടെ ഈ ഖുർആനിന്റെ സൊസൈറ്റിക്കാരുടെ സ്റ്റഡി ക്ലാസ് ആയതുകൊണ്ട് അവരിത് ആദ്യം തന്നെ ഒരു നിലവാരം പുലർത്തുന്ന ഒരു രീതിയിലേക്ക് ഉയരണം. കാരണം നമ്മൾ ഇതൊക്കെ പറയുന്ന ആൾക്കാരാണ്, മറ്റുള്ളവരൊക്കെ വിമർശിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മറ്റുള്ളവരെയൊക്കെ ആ താഴെക്കടയിലേക്ക് പോകുന്ന ഒരു ഏർപ്പാടിലേക്ക് നമ്മുടെ ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അത് പതിക്കാൻ പാടില്ല. ഈ ഖുർആൻ പ്രചരണ രംഗത്ത് നമുക്ക് നമ്മൾ ആരെയും വിമർശിക്കാൻ പറ്റില്ല. ഖുർആൻ പറയാം, നമ്മൾ ഖുർആനല്ലേ പറയുന്നത്, അല്ലാതെ ആരെയും ഇവിടെ ചീത്ത പറയാനോ? ഈ ജമാഅത്തുകാർ രാഷ്ട്രീയം പറഞ്ഞവര് രാഷ്ട്രീയം പറയല്ല, മതക്കാരെ പറഞ്ഞു കേട്ടില്ലേ? വ്യക്തികളെ നോക്കിയിട്ട് കുത്തിക്കോളി, വ്യക്തികളെ നോക്കിയിട്ട് കുത്തിക്കോളി എന്നാ പറഞ്ഞത്, വിഡ്ഢികളായിട്ടല്ലേ അത് പറഞ്ഞത്. വ്യക്തികൾക്കും അല്ല സ്ഥാനം ഉണ്ട് അവിടെ, പാർട്ടിക്കല്ലേ സ്ഥാനം? ഒരു പാർട്ടിയിൽ നല്ല വ്യക്തി ഉണ്ടാവും, ചീത്ത വ്യക്തി ഉണ്ടാവും. ഇപ്പൊ അവന് നല്ല വ്യക്തിയെ നോക്കിയിട്ട് കുത്തിയാൽ ആ പാർട്ടിക്കാണ് അവനെ കിട്ടുക. പാർട്ടി വന്ന കാര്യമല്ലേ അവൻ ചെയ്യുള്ളു. എന്നിട്ട് വിഡ്ഢികൾ ഈ ജാതി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പണ്ട് ഇസ്ലാമും പറയാ, അതിനോടൊപ്പം ഇതും ഈ ജാതിയും പറയുന്ന പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് അത് വേറെ രീതിയിൽ വിമർശിക്കുക. ഏതായാലും അവരിൽ നിന്നൊക്കെ ഉന്നതമായൊരു സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ഈ ഖുർആൻ പ്രചരണ രംഗത്ത് ഒരു സംഘടിതമായ ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഒരു രൂപരേഖ കൊടുക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തുകയാണ്. സലാമുൻ അലൈക്കും.
അത്ഭുതങ്ങൾ കാട്ടിടാതെ വളർന്നിതന്നേ ഇസ്ലാമേകനാം അല്ലാഹുവിന്റെ കരങ്ങളാലേ, മാനുജന്റെ ശക്തിയാർന്ന കരങ്ങളാലേ. അത്ഭുതങ്ങൾ കാട്ടിടാതെ വളർന്നിതന്നേ ഇസ്ലാമേകനാം അല്ലാഹുവിന്റെ കരങ്ങളാലേ, ൃതരാം സ്വഹാബത്തിൻ സ്വപൂറിനാളേ. ഇല്ലൊരത്ഭുതവും നിങ്ങൾക്കായില്ല എന്നേ, ഈ ഇസ്ലാമിന്റെ വരവാനില്ലതന്നേ. നിങ്ങളെപ്പോൾ ഞാനും വെറുമൊരു മർത്യനാണല്ലോ, ഏകനാം അല്ലാഹുവിന്റെ ദൂതനാണല്ലോ, ഏകനാം അല്ലാഹുവിന്റെ കൽബിലേക്കെന്നേ റഹ്മത്താർന്നൊരു വചനവുമായി മനസ്സിലേക്കെന്നേ നബിയുടെ കൽബിലേക്കെന്നേ എന്നു ചൊല്ലിയൊരിലാഹിന്റെ സൂക്തമോർക്കൂ നിങ്ങൾ ഏകനാം അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കൂ ഏകനാം അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കൂ മണ്ണിനെ വിന്നാക്കുവാനും അത്ഭുതങ്ങൾ രചിക്കാനും തന്നിതാ നിങ്ങൾക്കിതാ നാഥന്റെ വചനങ്ങൾ ഏറ്റവും സത്യവും സന്തോഷവാർത്തയുമായ സൂത്രങ്ങൾ ونزلنا عليك الكتاب بيانا لكل شيء وهدى ورحمة وبشرى للمسلمين